بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ശ്രേഷ്ഠത നൽകിയ ഒരു മാസമായ റമദാൻ നമ്മോട് വിടപറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ജുമുഅയിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫദ്ലിനാൽ, അവന്റെ മഹത്തായ ഔദാര്യത്തിനാൽ ആകാശ കവാടങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ മലക്കെ തുറക്കുകയും അതുവഴി അടിമകൾക്ക് ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്ത മഹത്തായ മാസം, നരകത്തിന്റെ കവാടങ്ങൾ പൊട്ടിയെടുക്കുകയും പിശാചിനെ ബന്ധസ്ഥനാക്കുകയും അവന്റെ അടിമകൾക്ക് അവന്റെ തൗഫീഖിനാൽ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്ത മഹത്തായ മാസം. അതുപോലെ അള്ളാഹു അവന്റെ ഔദാര്യത്തിനാൽ ദിവസവും അവൻ ഉദ്ദേശിക്കുന്ന എത്ര ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ മാസം. സഹോദരങ്ങളെ, ഇതാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന റമദാൻ. നമുക്കറിയാവുന്നതാണ്, എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ റമദാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയെല്ലാം സജ്ജീകരണങ്ങളും അവന്റെ ഔദാര്യത്തിനാൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തിട്ട് നാം അവസരം മുതലെടുത്തിട്ടുണ്ടോ എന്ന് നാം, ഞാൻ നിങ്ങളും ഓരോരുത്തരും ആത്മവിചാരണ നടത്തേണ്ട ഒരു സമയമാണ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, റമദാൻ മാസം കഴിഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ അവർ മൂന്ന് തരക്കാരായിട്ടാണ് കാണുക. അഥവാ റമദാനിനോട് വിട പറഞ്ഞതിന് ശേഷം ജനങ്ങൾ അവരുടെ അവസ്ഥ മൂന്ന് തരത്തിലായിരിക്കും. അതിലൊന്നാമത്തെ വിഭാഗം, അവർക്ക് റമദാൻ വന്നെത്തിയത് അവർ ഗൗനിച്ചിട്ടേയില്ല, അഥവാ ആ മഹത്തായ മാസമാണ്, അതിൽ ജീവിക്കാനാണ് തനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള യാതൊരു കൂസലുമില്ലാതെ അവൻ ഏതൊരു വഴികേടിലാണോ ഉണ്ടായിരുന്നത്, അവനേതൊരു ഹറാമ് നിറഞ്ഞ ജീവിതത്തിലാണോ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ റമദാനിൽ ജീവിച്ചു കഴിഞ്ഞുപോയി അവസാനം വളരെ നഷ്ടക്കാരനായി റമദാനിനോട് വിട പറഞ്ഞ ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗത്തിന്റെ അവസ്ഥ, അവർ റമദാൻ വന്നെത്തിയപ്പോൾ അവരേതൊരു മോശത്തരത്തിലാണോ ഉണ്ടായിരുന്നത്, അതിൽ നിന്നെല്ലാം വിടവാങ്ങി അള്ളാഹുവിലുള്ള ഇബാദത്തിലേക്ക് മുന്നേറിക്കൊണ്ട് ധാരാളം നന്മകൾ ചെയ്തു കൂട്ടിയ ഒരു വിഭാഗം. പക്ഷേ അവരും റമദാൻ വിട പറഞ്ഞു പോയപ്പോൾ അവർ ഏതൊരവസ്ഥയിലാണോ റമദാനിന് മുമ്പുണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിയ ആളുകളാണ്. അഥവാ റമദാൻ കൊണ്ട് അവൻ നേടിയെടുക്കേണ്ട തഖ്വ എന്ന മഹത്തായ ഗുണം നേടിയെടുക്കാതെ പോയ ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് സഹോദരങ്ങളെ, അക്കൂട്ടരിലാണ് ഞാനും നിങ്ങളും ഉൾപ്പെടേണ്ടത്. അഥവാ റമദാൻ അതേത് ലക്ഷ്യത്തിനാണോ അള്ളാഹു ആ മാസം നിശ്ചയിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യം നേടിയെടുക്കുകയും റമദാനിന് ശേഷം അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ മാനസികമായി തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി ജീവിക്കാൻ, അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിച്ച മഹത്തായ ഒരു വിഭാഗം. ഇങ്ങനെ മൂന്ന് തരക്കാരായി നമുക്ക് കാണാവുന്നതാണ്. ഈ റമളാൻ നമ്മോട് വിട പറയുമ്പോൾ നാം നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഒന്ന് ആത്മവിചാരണ ചെയ്യണം. ഇതിലേത് വിഭാഗക്കാരിലാണ് ഞാനെന്ന് ഞാനും നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി പരിശോധിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്കെങ്കിലും റമളാൻ വന്നെത്തുകയും ശേഷം അവനിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആ മാസം കഴിഞ്ഞു പോവുകയും ചെയ്താൽ അവന് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തത് നാം റമളാനിൽ ഒട്ടന ഒരു തവണ കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെതിരെയാണോ ദുആ ചെയ്തത് ആ വിഭാഗത്തിൽ ഞാനും നിങ്ങൾ ഒരിക്കലും പെടാൻ പാടില്ല. അതിനാൽ ആ റമളാനിൽ നിന്നും നേടിയെടുക്കേണ്ടത് അഥവാ നമുക്ക് പാപമോചനം ലഭിക്കുക, അതുപോലെ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള അതിനുള്ള പാതേയമായ തഖ്വ നേടിയെടുക്കുക എന്നത് നേടിയെടുക്കാതെയാണ് നാം ഈ റമളാൻ മാസത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ സഹോദരങ്ങളെ നാം കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ റമളാനിൽ നിന്നും നാം ചിന്തിക്കേണ്ട ചില പാഠങ്ങളെ കുറിച്ചാണ് ഇൻഷാഅള്ളാഹ് ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, ഈ റമളാൻ മാസം അത് നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ വേഗത്തിലാണ്, അഥവാ എല്ലാവരും പരസ്പരം പറയുന്നു എത്ര പെട്ടെന്നാണ് റമളാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഓരോ പത്തുകളും പെട്ടെന്ന് തീരുകയും വളരെ വേഗത്തിൽ ആ മാസം കഴിഞ്ഞു പോവുകയും ചെയ്തു. ഇതിൽ നിന്നും ബുദ്ധിയുള്ള ഒരു അടിമ അള്ളാഹുവിന്റെ ഒരു ദാസൻ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, എല്ലാ മാസവും യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഈ മാസത്തിൽ നാം അല്പം അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാനും കുറച്ചൊക്കെ ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ നാം നന്നായി ശ്രദ്ധിച്ചപ്പോൾ നമുക്കതിന്റെ എത്ര വേഗത്തിലാണ് ആ ദിവസങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആയുസ് മുഴുവനും വളരെ വേഗത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. നാം ഇന്നലെ കണ്ട ചെറിയ കുട്ടികൾ അവരതാ വലിയ പ്രായപൂർത്തിയായി വലിയ ആളുകളായിരിക്കുന്നു. ഇന്നലെ യുവാക്കളായി അധ്വാനിച്ച് ജീവിച്ച ആളുകൾ അവരതാ വൃദ്ധന്മാരായി വയസ്സന്മാരായി, ഒന്നിനും സാധിക്കാതെ ചുക്കിച്ചുളിഞ്ഞുകൊണ്ട് അവർക്ക് കഴിയേണ്ടി വരികയാണ്. നാം മുമ്പ് കണ്ട ഒരുപാട് ആളുകൾ അവരിന്ന് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ദിവസങ്ങളും മാസങ്ങളും പെട്ടെന്ന് പോകുന്നുണ്ട് എന്നുള്ള വലിയ ഒരു പാഠം ഈ റമളാൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അഥവാ ഒന്നിനും സ്ഥിരതയില്ല, ദുനിയാവിലുള്ള എല്ലാം നശിച്ചു പോകുകയാണ്. റമളാൻ അടക്കം അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും അതെല്ലാം വേഗം നശിച്ചു പോകുന്നവയാണ്. ബാക്കിയാകുക അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞല്ലോ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം. അഥവാ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അത് നശിച്ചു പോകാനുള്ളതാണ്. എല്ലാ വസ്തുക്കളും ഭൂമിയിൽ നിന്നും നശിച്ചു പോകാനുള്ളതാണ്, ഒന്നും ബാക്കിയാകുകയില്ല. റഹ്മാനായ അള്ളാഹുവിന്റെ ഏറെ മഹത്വവും ഉദാരതയുമുള്ള അള്ളാഹുവിന്റെ വജ്ഹുയിലേക്ക് അഥവാ അള്ളാഹു മാത്രമാണ് ബാക്കിയാകുക, ബാക്കിയെല്ലാം നശിച്ചു പോകാനുള്ളതാണ്. നാം എല്ലാം പെട്ടെന്ന് തന്നെ മരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന് റമളാനിന്റെ ഈ വേഗത്തിൽ പോയിട്ടുള്ള ഈ ദിവസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതിനാൽ സഹോദരങ്ങളെ, അതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠം, ബാക്കിയുള്ള ദിവസങ്ങളിലും നാം നന്നായി അമലുകൾ ചെയ്യണം, നന്നായി കൃത്യമായി നമ്മുടെ സമയത്തിന് വിനിയോഗിക്കണം. നാം ഈ സമയത്തെ കൃത്യമായി വിനിയോഗിച്ചില്ല എങ്കിൽ നാളെ നമുക്ക് വലിയ നഷ്ടമായി തീരും. ഈ കഴിഞ്ഞു പോകുന്ന സമയങ്ങളും മാസങ്ങളുമെല്ലാം നമ്മുടെ ജീവിതമാണ്, നാം തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്, നമ്മിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്ന വലിയ പാഠം നമ്മ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം. രണ്ടാമതായി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹു നമ്മുടെ ഈ അമലുകൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിലുള്ള മഹത്തായ അമലുകൾ അല്ലെങ്കിൽ മഹത്തായ മാസങ്ങൾ കഴിഞ്ഞുപോയാൽ നമ്മുടെ അവസ്ഥ അത് ചിന്തിച്ചു നോക്കുക. ആ മാസത്തിന് മുമ്പുള്ളതിനേക്കാൾ മോശം അവസ്ഥയിലേക്കാണോ നാം പോയിട്ടുള്ളത് എങ്കിൽ ആ മാസത്തിൽ നാം കൃത്യമായി അള്ളാഹു പറഞ്ഞ മഹത്തായ ഗുണങ്ങളൊന്നും നേടിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതല്ല നമ്മുടെ അവസ്ഥ, അതിന് മാറ്റമുണ്ട്. നേരത്തെ ഏതൊരവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇബാദത്തുകളിൽ വർധനവുണ്ടായിട്ടുണ്ട്.
നാം ഏതെങ്കിലും തിന്മകളിൽ തിന്മകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി അങ്ങനെയല്ല, നേരത്തെ ഉണ്ടായിരുന്ന നമസ്കാരം ഉപേക്ഷിക്കുക, അതുപോലെയുള്ള അലംഭാവം കാണിക്കുക തുടങ്ങിയ വാജിബുകളായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക പോലെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നാം മടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം പരീക്ഷിക്കപ്പെട്ടിരുന്ന ഹറാമുകളിലേക്ക് തന്നെ നാം തിരിച്ചു പോകുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് വലിയ മോശപ്പെട്ട അവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കണം. സലഫുകളിൽപ്പെട്ട ആളുകൾ പറയാറുണ്ടായിരുന്നു, ബിഅസൽ ഖൗം ലാ യഅരിഫുനല്ലാഹ ഇല്ലാ ഫീ റമളാൻ. ബിഅസൽ ഖൗം, എത്ര മോശം ജനങ്ങളാണ്. ലാ യഅരിഫുനല്ലാഹ ഇല്ലാ ഫീ റമളാൻ, അവർ റമളാനിൽ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നത് പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ റമളാനിൽ മാത്രമാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്, അള്ളാഹുവിന്റെ അടിമയാണ് ഞാനെന്നും എന്റെ ജീവിതം മുഴുവനും അവന് കീഴ്പ്പെടാനുള്ളതാണെന്നും എന്റെ ഓരോ നിമിഷങ്ങളും അവനു വേണ്ടി വിനിയോഗിക്കണമെന്നും അവന്റെ തൃപ്തിയിൽ കഴിച്ചുകൂട്ടണമെന്നുള്ള ബോധം അവന് റമളാനിൽ മാത്രം ഉണ്ടാകുക എന്നുള്ളത്, ശേഷം പിന്നീട് അത് ഉപേക്ഷിക്കുക എന്നുള്ളത് അവൻ ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ ഉൾപ്പെട്ടവനാണ് എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ആ മോശപ്പെട്ട ആളുകളിലാണോ ഞാനും നിങ്ങളും ഉള്ളത് എന്ന് നാം പരിശോധിക്കുക സഹോദരങ്ങളെ. റമളാനിന്റെ റബ്ബ് തന്നെയാണ് ശവ്വാലിന്റെയും റബ്ബ്. ആ ശവ്വാലിന്റെ റബ്ബ് തന്നെയാണ് എല്ലാ മാസങ്ങളുടെയും റബ്ബ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല കേവലം റമളാനിൽ മാത്രമല്ല നമ്മുടെ റബ്ബായിട്ടുള്ളത്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത് അതെല്ലാ മാസങ്ങളിലുമാണ്. ശഅബാനിലും ശവ്വാലിലും ശേഷമുള്ള എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും നമ്മുടെ റബ്ബ് അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നാം റമളാനിൽ കഷ്ടപ്പെട്ടത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നാം ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നാം പരിശ്രമിച്ച് രാത്രി നമസ്കരിച്ചതും പകൽ നോമ്പ് നോറ്റതും, അതേ റബ്ബ് തന്നെ കൽപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വർഷം മുഴുവനുണ്ട്. ആ റബ്ബ് വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ അത് വർഷം മുഴുവനുണ്ട്. അവന് കൃത്യമായ ഇബാദത്ത് ചെയ്യേണ്ടത് ഇത് കേവലം റമളാനിൽ മാത്രമല്ല സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. നീ റബ്ബാനിയാകുക അഥവാ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവനാകുക, നീ കേവലം റമളാനിൽ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനായി മാറാതിരിക്കുക എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ അത് നാം കൃത്യമായി റമളാനിലും ശേഷം വരുന്ന ദിവസങ്ങളിലും നാം അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പിശാജ് അവനെപ്പോഴും ഉദ്ദേശിക്കുന്നത് നാം നേടിയെടുത്തിട്ടുള്ള ഈ അമലുകളെല്ലാം പൊളിച്ചു കളയാനാണ്. അഥവാ സ്വർഗത്തിലേക്ക് അടുക്കുന്ന ഒരുപാട് ആളുകളെ അവൻ കാണുമ്പോൾ അവൻ അവന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങും. അഥവാ അവരുടെ അമലുകൾ എങ്ങനെയെങ്കിലും പൊളിച്ചു കളയണം, അവർ ഈ അമലുകളുമായി മുന്നോട്ട് പോയാൽ അവരുടെ പാദ സ്വർഗത്തിലേക്കാണെന്ന് മനസ്സിലാക്കുന്ന, അമലുകളിൽ മുന്നേറിയ ആളുകളെ കാണുന്ന പിശാജ് അവന് റമളാനിൽ അവന് വലിയ റോളില്ലായിരുന്നു, അവന് വലിയ സ്വാധീനമില്ലായിരുന്നു. എന്നാൽ റമളാൻ കഴിഞ്ഞാൽ അവന്റെ സ്വാധീനം തിരിച്ചു കിട്ടുകയാണ്. അവന് ബന്ധനത്തിൽ നിന്നും അവനെ മുക്തമാക്കുകയാണ്, അവൻ ചങ്ങലയിൽ നിന്നും മുക്തമാക്കപ്പെടുകയാണ്. ആ പിശാജ് അവന്റെ തന്ത്രം പ്രയോഗിച്ചു തുടങ്ങും. അഥവാ ഈ അമലുകൾ നേടിയ ആളുകളുടെ അമലുകൾ പൊളിച്ചു കളയുക എന്നുള്ള വലിയ തന്ത്രവുമായി അവൻ വരും. നിന്റെ അമലുകൾ പൊളിച്ചു കളയുക, അങ്ങനെ നിന്റെ നന്മകളെല്ലാം അത് മായ്ച്ചു കളയുക എന്ന തന്ത്രവുമായി പിശാജ് വരും. ഇത് നാം കൃത്യമായി കരുതിയിരിക്കണം. നാം കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ അമലുകൾ അത് കേവലം നിമിഷങ്ങൾ കൊണ്ട് തന്നെ പൊളിച്ചു കളയാവുന്നതല്ല. അല്ലെങ്കിൽ അടുത്ത റമളാനിനുള്ളിൽ അത് മുഴുവൻ പൊളിച്ചു കളയുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മേക്കാൾ വലിയ വിട്ടികൾ ആരുണ്ട്? നമ്മുടെ സമയം കൃത്യമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തും അതുപോലെ തന്നെ അവൻ വിരോധിച്ച കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് കൃത്യമായി ഇബാദത്ത് ചെയ്ത് നല്ലൊരു തഖ്വയിലേക്ക് എത്തി ശേഷം അതെല്ലാം പൊളിച്ചു കളയുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മേക്കാൾ വലിയ വിട്ടികൾ മറ്റാരുമില്ല എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു പറയുന്നു, വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവതിൻ അംകാസ. അള്ളാഹു ഒരു സ്ത്രീയെ കുറിച്ച് ഉപമപ്പെടുത്തുകയാണ്. അഥവാ ഉറപ്പോടെ നൂൽനൂറ്റ ശേഷം പിന്നീട് അത് പല ഇഴകളായി അഴിച്ചു കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആവരുത്. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അവർ നൂല് നൂറ്റു, നൂല് കൃത്യമായി കെട്ടി, നല്ല കൃത്യമായി കെട്ടിയ ഒരു നൂല്, ശേഷം അത് പെട്ടെന്ന് തന്നെ അത് അഴിച്ചു കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. നിങ്ങൾ നല്ല നല്ല അമലുകൾ ചെയ്തു, അള്ളാഹുവിന് വേണ്ടി പലതും ഉപേക്ഷിച്ചു, പല സുന്നത്തുകളും തുടങ്ങി വെച്ചു, അങ്ങനെ അള്ളാഹുവിലേക്കുള്ള പാതയിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊണ്ടേയിരിക്കെ പെട്ടെന്ന് അതെല്ലാം പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അതെല്ലാം നശിപ്പിക്കുകയും ചെയ്യാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനുള്ള ഇബാദത്ത് അവസാനിക്കുന്നത് സഹോദരങ്ങളെ, അത് മരണം നമുക്ക് വന്നെത്തുമ്പോൾ മാത്രമാണ്. എന്നാൽ മരണം വന്നെത്തുന്നത് എപ്പോഴാണെന്ന് ഒരാൾക്കും പ്രവചിക്കാനോ പറയാനോ സാധിക്കുകയില്ല, അഥവാ നമ്മൾ ഇബാദത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വഅബ്ദ് റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, വഅബ്ദ് റബ്ബക, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഏതുവരെ? അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു, ഹത്താ യാതിയക അൽയഖീൻ, നിനക്ക് ഉറപ്പായ കാര്യം വന്നെത്തുന്നതുവരെ, യഖീൻ വന്നെത്തുന്നതുവരെ. എന്താണ് യഖീൻ? ഇമാം ബുഖാരി പറയുകയാണ്, അൽ യഖീൻ അൽ മൗത്ത്, യഖീൻ എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണം വന്നെത്തുന്നതുവരെ ഇബാദത്ത് ചെയ്യണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് നിർവഹിക്കേണ്ടത് കേവലം റമദാനിൽ മാത്രമല്ല, മറിച്ച് അതെപ്പോഴും നിർവഹിക്കേണ്ടതാണ്. മരണം ഏതവസ്ഥയിലും ഏതു സമയത്തും നമ്മിലേക്ക് കടന്നു വരാം. നമ്മുടെ ചെരുപ്പിന്റെ വാവോടടുത്തിരിക്കുന്നു നമ്മുടെ മരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തിൽ കുറവ് വരുത്തുക എന്നുള്ളത് റമദാനിന് ശേഷം ഇബാദത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങുക എന്നുള്ളത് ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയാണ്. നാം ഒരിക്കലും അതിൽ പെട്ടുകൂടാ. മറിച്ച് നമ്മ ഏതൊരു ഇബാദത്തുകൾ നമുക്ക് തുടങ്ങി വെക്കാൻ അള്ളാഹു നമ്മെ സഹായിച്ചിട്ടുണ്ടോ, ആ ഇബാദത്തുകൾ നാം മുറുകെ പിടിക്കുക. ഏതൊക്കെ നാം പരീക്ഷിക്കപ്പെട്ട ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റമദാനിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് തന്നെ നാം വിട്ടുനിൽക്കുക. റമദാനിന്റെ റബ്ബ് തന്നെയാണ് ബാക്കിയുള്ള മാസത്തിലെയും റബ്ബ് എന്ന് കൃത്യമായി നാം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുക. ആ രീതിയിൽ നമ്മുടെ ജീവിതം മാറ്റുക. അതുപോലെ സഹോദരങ്ങളെ, സലഫു സ്വാലിഹീങ്ങൾ അവർ റമദാനിൽ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്ന് നാം പലതവണ കേട്ടിട്ടുണ്ടാകും. അവരുടെ ഖുർആൻ പാരായണവും അവരുടെ മറ്റു ഖിയാമുല്ലൈലുകളും അവരുടെ അദ്ഖാറുകളും അതെല്ലാം വളരെയധികം അവർ പരിശ്രമിച്ച് ചെയ്ത അമലുകളാണ്. എന്നാൽ അത്രയെല്ലാം അമലുകൾ ചെയ്തിട്ടും അവർ അങ്ങനെയൊക്കെ അമലുകൾ ചെയ്യാൻ പറ്റി എന്നുള്ള റാഹത്തിലായിരുന്നില്ല സലഫു സ്വാലിഹീങ്ങൾ. മറിച്ച് എപ്രകാരമാണോ കഷ്ടപ്പെട്ട് അവർ അമലുകൾ ചെയ്തിരുന്നത്, അതിനേക്കാളേറെ അവർക്കുള്ള വേവലാതി, ടെൻഷനുകൾ, അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തയാണ്. കേവലം അമലുകൾ ചെയ്യാൻ സാധിച്ചു എന്നതിൽ സന്തോഷിച്ചുകൊണ്ട് മതിമറക്കുകയല്ല അവർ, മറിച്ച് ആ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ടെൻഷനിലാണ് ഈദിന്റെ ദിവസങ്ങളിൽ പോലും പല സ്ഥലത്തുകളെയും കണ്ടിട്ടുള്ളത്. ചില ആളുകളോട് ഈദിന്റെ ദിവസങ്ങൾ താങ്കൾ എന്താണ് സന്തോഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനെങ്ങനെ സന്തോഷിക്കാനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ അമലുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ടെൻഷൻ എന്നുള്ള വേവലാതിയാണ് എന്നെ വേട്ടയാടുന്നത് എന്ന് പല സലഫുകളും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫളാലത്ത് ബിൻ ഉബൈദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണുക, ലഅൻ അകൂന അഅലമു അന്ന അല്ലാഹ തഖബ്ബല മിന്നി മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ അഹബ്ബു ഇലയ്യ മിൻ അദ്-ദുനിയ വമാ ഫീഹാ ലഅന്ന അല്ലാഹ ഖാല ലഅന്ന അല്ലാഹ യഖൂൽ ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അദ്ദേഹം പറയുകയാണ്, എന്നിൽ നിന്നും ഒരു മിസ്ഖാല ഹബ്ബത്ത്, ഒരു കടുമണി തൂക്കം അമൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയലാണ് ദുനിയാവിലുള്ളതും ദുനിയാവിലുള്ള മുഴുവനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം, എനിക്ക് എന്നിൽ നിന്നും ഒരു ചെറിയൊരു അമൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയലാണ്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബൽ അള്ളാഹു മിനൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു തഖ്വയുള്ള ആളുകളിൽ നിന്നും മാത്രമാണ് അമലുകൾ സ്വീകരിക്കുക, തഖ്വയില്ലാത്ത ആളുകളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു പറഞ്ഞ തഖ്വ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പല സലഫുകളും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു രണ്ട് റക്അത്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്നിൽ നിന്നും നിസ്കരിച്ചിട്ടുണ്ട്, എന്നിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്ന് പല സലഫുകളും പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മുടെ അമലുകൾ കണ്ട് നാം തന്നെ ഉജുബ് കൊള്ളാൻ പാടില്ല, നാം ഊറ്റം കൊള്ളാൻ പാടില്ല, ഞാൻ ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ഒരു തരി പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഈ അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ആ അമലുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ യാതൊരു വഴിയും നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതിനാൽ തന്നെ അമലുകൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാം അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ടെൻഷനാണ്. ആ ടെൻഷനിൽ അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കണം. അതുപോലെ തന്നെ അവന് പ്രതീക്ഷയും ഉണ്ടാകണം, അള്ളാഹു ഞാൻ തഖ്വ പാലിക്കുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് അവന്റെ വാഗ്ദാനങ്ങൾ നൽകും, അവൻ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല എന്നുള്ള പ്രതീക്ഷയും അതുപോലെ തന്നെ അമലുകൾ സ്വീകരിക്കുമോ എന്നുള്ള ഭയവും ഒരുപോലെ അവന്റെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. അത് അവന്റെ ഈമാനിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. സലഫുകളിൽപ്പെട്ട ആളുകളെ കുറിച്ച് ശേഷക്കാരായ ആളുകൾ പറയുമായിരുന്നു, സലഫുകൾ അവരൊരു വർഷത്തിന്റെ 6 മാസത്തോളം അവർക്ക് റമദാൻ തന്നിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹു എനിക്ക് റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണമേ, എന്നെ സുരക്ഷിതനായി റമദാനിലേക്ക് എത്തിക്കണമേ എന്ന് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. പിന്നീട് അവർക്ക് റമദാനിൽ പ്രവേശിക്കാൻ സാധിച്ചു, ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചാൽ ശേഷമുള്ള 6 മാസം അവർ ദുആ ചെയ്തിരുന്നത് റബ്ബെ എന്റെ റമദാനിലുള്ള അമലുകൾ നീ സ്വീകരിക്കണമേ എന്നാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. റബ്ബെ, ഞാൻ റമദാനിൽ ഒരുപാട് നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് നിന്റെ തൗഫീഖിനാലാണ്. ആ തൗഫീഖിനാൽ എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചു, അതെല്ലാം നീ സ്വീകരിക്കണമേ എന്ന് വിനയത്തോടുകൂടി അള്ളാഹുവിനോട് സദാ ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പെടുക്കാൻ സാധിച്ചതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിച്ചതുമെല്ലാം അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകിയതിനാലാണ്. റബ്ബെ, അതെല്ലാം സ്വീകരിക്കണമേ എന്ന് നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇതാണ് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. വേറെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലുള്ള ഓരോ ഇബാദത്തുകളും നിശ്ചയിച്ചിട്ടുള്ളത് കൃത്യമായ ലക്ഷ്യത്തിന്റെ പിന്നിലാണ്. പ്രത്യേക ലക്ഷ്യങ്ങളില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഒരു ഇബാദത്തും നിശ്ചയിച്ചിട്ടില്ല. നാം ഇബാദത്ത് എടുക്കുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ ഇജ്ജത്തിൽ എന്തെങ്കിലും വർദ്ധിക്കാനില്ല, അല്ലെങ്കിൽ നാം അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ ഇജ്ജത്തിൽ എന്തെങ്കിലും കുറഞ്ഞു പോകാനില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഇബാദത്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മെ പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ അല്ല. അള്ളാഹു റമദാനിന്റെ ഖുർആനിൽ റമദാൻ നിർബന്ധമാക്കിയ ആയത്തിന് ശേഷം തന്നെ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് എളുപ്പം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ അവന്റെ നിയമങ്ങളിൽ പലതും എളുപ്പമാക്കിയത് കാണാൻ സാധിക്കും. യാത്രകളിൽ അവൻ ചുരുക്കി നമസ്കരിക്കാൻ അനുവദിച്ചു. റമദാനിൽ തന്നെ യാത്രയുള്ള ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ അവൻ അനുമതി നൽകി. അതിനാൽ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഇബാദത്ത് നിശ്ചയിച്ച ലക്ഷ്യം നമ്മളെ കേവലം പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടിയിരിക്കാനായിരിക്കും. റമദാനിലെ ലക്ഷ്യം നമുക്കറിയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകുവാൻ വേണ്ടി എന്നുള്ളതാണ്. അതിനാൽ തന്നെ ആ റമദാൻ കഴിയുമ്പോൾ നാം ആദ്യമായി പരിശോധിക്കേണ്ടത് ആ തഖ്വയുള്ള ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അമലല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഉടൻ തഖ്വ ലഭിക്കുക എന്നൊരു പ്രത്യേക അമലല്ല, മറിച്ച് ആ തഖ്വ ലഭിക്കാൻ സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ലക്ഷ്യമായി വെച്ചിട്ടുള്ളതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു മഹത്തായ ഗുണമാണ് പാപങ്ങൾ സംഭവിച്ചാൽ ഉടൻ തൗബ ചെയ്യുക എന്ന ഗുണം നേടിയെടുക്കുക എന്നുള്ളത്. റമദാൻ എന്നാൽ കേവലം ആ മാസത്തിൽ പാപങ്ങളിൽ നിന്നും ദുആ ചെയ്യുക എന്നത് മാത്രം നിശ്ചയിച്ച മാസമല്ല, മറിച്ച് ആ റമദാനിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അടിമകൾ ഇവരെല്ലാം പാപം ചെയ്യുന്നവരാണ്, അതിനാൽ അള്ളാഹുവിലേക്ക് എപ്പോഴും ഖേദിച്ച് മടങ്ങേണ്ടവരാണ് എന്ന ഒരു ബോധം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിലെ നോമ്പ് നോച്ച ആളുകൾക്കും രാത്രി നിസ്കരിച്ച ആളുകൾക്കും അത് മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു തരാമെന്ന് പറയുന്നത് വഴി അവർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളെല്ലാം പാപികളാണ്, അതിനാൽ തന്നെ എപ്പോഴും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സദാ പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ദുആ ചെയ്യേണ്ട ആളുകളാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിനാൽ തന്നെ റമദാൻ കഴിയുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം, ഇനി എപ്പോൾ തന്നെ ജീവിതത്തിൽ പാപം സംഭവിച്ചാലും ഉടൻ തന്നെ തൗബ ചെയ്യുക എന്ന മഹത്തായ ഗുണം, തൗവാബീങ്ങളിൽ ഉൾപ്പെടുക, പാപം സംഭവിച്ചാൽ ഉടൻ തൗബയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന ഗുണം നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ ഗുണം നാം നേടിയെടുത്തിട്ടുണ്ടോ നാം ഓരോരുത്തരും ചിന്തിക്കുക. പാപം എന്തെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ സംഭവിച്ചു പോയാൽ ഉടൻ തന്നെ ഖേദം വന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് റബ്ബേ ഞാൻ മടങ്ങുകയാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ആ പാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ, ആ പാപത്തിൽ നിന്നും അള്ളാഹു പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന മഹത്തായ ഗുണം നേടിയെടുക്കുക എന്ന ലക്ഷ്യം റമദാനിനുണ്ടായിരുന്നു. ആ ലക്ഷ്യം നാം നേടിയെടുത്തോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. റമദാനിനുണ്ടായിരുന്ന മറ്റൊരു ലക്ഷ്യം സഹോദരങ്ങളെ, തഖ്വിയത്തുൽ ഇറാദ, ഉറച്ച ഇച്ഛാശക്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. അഥവാ റമദാനിന് മുമ്പ് നമുക്ക് സാധിക്കാതിരുന്ന പല അമലുകളും നാം റമദാനിൽ ചെയ്തു. നാം സാധിക്കാതിരുന്ന നോമ്പ് നാം 30 ദിവസം തുടർച്ചയെ നമുക്ക് റമദാനല്ലാത്ത മാസമായിരുന്നെങ്കിൽ നാം ഒരിക്കലും എടുക്കുമായിരുന്നില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു മഹത്തായ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് അടിമകളെ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി 30 ദിവസവും ഇബാദത്തുകൾ ചെയ്യിപ്പിച്ചു. രാവും പകലും ഇബാദത്തുകളാൽ അവൻ നിറച്ചുവെച്ചു. പകലും മുഴുവൻ നോമ്പെടുക്കാൻ അവസരം ലഭിച്ചു. ഇത് മുഖേന അടിമ മനസ്സിലാക്കേണ്ടത് തനിക്ക് ഇങ്ങനെയുള്ള ഇബാദത്തുകൾ എടുക്കാൻ സാധിക്കും. 30 ദിവസം തുടർച്ചയായി നോമ്പെടുത്ത എനിക്ക് എന്തുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം നോമ്പെടുത്തുകൂടാ? മാസത്തിൽ മൂന്ന് ദിവസം എന്തുകൊണ്ട് എനിക്ക് നോമ്പെടുത്തുകൂടാ? സുന്നത്തായ നോമ്പുകൾ എടുക്കുക വഴി എനിക്ക് നരകത്തിൽ നിന്നും അകലാനുള്ള മാർഗങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന മഹത്തായ ചിന്ത അവനിൽ ഉണ്ടാക്കുകയാണ് റമദാനിലൂടെ. അഥവാ ഇബാദത്തുകൾ എത്ര കഷ്ടപ്പെട്ടായാലും അവൻ അവന്റെ നല്ല ഉറച്ച ഇച്ഛാശക്തി കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പല ഇബാദത്തുകൾ ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വലിയ തോഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിക്കൊടുത്തു. അവൻ പല തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചു. ഇത് മുഖേന ആ റമദാൻ അവന്റെ റമദാൻ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ കണ്ണുകളെ അവൻ സംരക്ഷിച്ചു, അവന്റെ ലൈംഗികാവയത്തെ അവൻ സംരക്ഷിച്ചു, അവന്റെ നാവിനെ അവൻ പിടിച്ചുവെച്ചു. നല്ലതല്ലാതെ അവൻ പറഞ്ഞിട്ടില്ല, നല്ല സദസ്സിലല്ലാതെ അവൻ ഇരുന്നിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ള ബൈത്തായ മസ്ജിദിലാണ് അവന്റെ സമയം അധികവും അവൻ ചെലവഴിച്ചിട്ടുള്ളത്. ഇതിലൂടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളോട് പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ അടിമകളാകാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ജീവിതം നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതല്ലാതെ കേവലം ദുനിയാവിന്റെ അലങ്കാരങ്ങളും പളവളപ്പുകളും കണ്ടുകൊണ്ട് അതിലേക്ക് കണ്ണഞ്ചിപ്പോയി, അതിലേക്ക് മയങ്ങി വീക, അതിലേക്ക് ആടി ചെരിഞ്ഞു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ റമദാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന അത്തരം ലക്ഷ്യങ്ങൾ അത് നാം നേടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ അള്ളാഹു നമുക്ക് നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട റമദാനിന് പിന്നിലുള്ള ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ് മുറാഖബത്തുള്ളാ. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം. നമുക്കറിയാം റമദാനിൽ പകൽ മുഴുവൻ നോമ്പെടുക്കുന്ന ആളുകൾ അവർ ഒരു വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അവർക്ക് ഏറ്റവും രുചികരമായ പാനീയവും ഏറ്റവും സ്വാദുള്ള ഭക്ഷണവും അവരുടെ മുന്നിൽ തയ്യാറാക്കപ്പെട്ട് നിന്നാൽ പോലും ഒരാളും കാണാനില്ലെങ്കിലും പോലും ഒരാൾ പോലും അതിൽ നിന്ന് ഒരു തുള്ളി പോലും രുചിക്കുകയില്ല, ഒരു തുള്ളി പോലും അവൻ ഭക്ഷിക്കുകയില്ല. കാരണം അവനറിയാം ഈ റമദാൻ നിർബന്ധമാക്കിയ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നും ഞാൻ അല്പം ഭക്ഷിച്ചാൽ അള്ളാഹുവിനറിയാം എന്റെ നോമ്പ് മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി, പേടിയോടുകൂടി അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി അവൻ അതെല്ലാം ഉപേക്ഷിച്ചു. സഹോദരങ്ങളെ, ഇതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഈ അള്ളാഹു നിന്നെ മുറാഖബത്തുള്ള അതൊരിക്കലും നിന്നിൽ നിന്നും വിട്ടുമാറുന്നില്ല. നീ മരിക്കുന്നതുവരെ അല്ല, മരിച്ചതിനു ശേഷവും അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. നിന്റെ കണ്ണങ്ങോട്ട് തെറ്റുന്നു എന്ന് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നിന്റെ ഹൃദയത്തിൽ നീ മോശമായി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് അതറിയാൻ സാധിക്കും എന്നുള്ള ബോധം മുറാഖബത്തുള്ള അള്ളാഹുവിന്റെ ഉള്ളും പുറവും അറിയുന്നുണ്ട്. ഞാൻ രഹസ്യമായ യോഗത്തിൽ പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും ഞാൻ പറയേണ്ട ആവശ്യമില്ല. മനസ്സിൽ ചിന്തിച്ചാൽ പോലും, മനസ്സുകൊണ്ടൊരു മോശം വിചാരം, മനസ്സുകൊണ്ടൊരു മോശം ആഗ്രഹം കൊണ്ട് നടന്നാലും ഇതെല്ലാം അള്ളാഹു അറിയും എന്നുള്ള ബോധം റമദാനിലൂടെ അവൻ നേടിയെടുക്കേണ്ടതുണ്ട്. അതൊന്നും അവൻ നേടിയെടുക്കാതെ റമദാൻ കഴിഞ്ഞാൽ വീണ്ടും അവന്റെ കൽബ് മോശം ചിന്തകളാൽ നിറയുകയാണെങ്കിൽ, അവന്റെ നാവ് മോശം വാക്കുകളാൽ അവന്റെ നാവ് സഞ്ചരിക്കുകയാണെങ്കിൽ, അവന്റെ പാദങ്ങൾ അവന്റെ കാലുകൾ തിന്മകളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, സഹോദരങ്ങളെ, റമദാൻ കൊണ്ടുള്ള ലക്ഷ്യം അവൻ നേടിയിട്ടില്ല എന്നുള്ള ബോധ്യം അവൻ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമദാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു സബർ. സബർ എന്ന ക്ഷമ എന്ന മഹത്തായ ഗുണം അള്ളാഹു സുബ്ഹാനഹു വതആല റമദാനിൽ നമ്മെ പഠിപ്പിച്ചു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിന്നോട് ആരെങ്കിലും നിന്നോട് മോശം സംസാരിക്കുകയോ അല്ലെങ്കിൽ നിന്നെ അടിക്കാൻ ഒങ്ങിയാൽ പോലും നീ അവനോട് പറയേണ്ടത് ഈ മുഹ്സായി, ഞാൻ നോമ്പുകാരനാണ് എന്നുള്ളതാണ്. ഇത് കേവലം റമദാനിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു ഗുണമല്ല ക്ഷമ എന്നുള്ളത്, മറിച്ച് അവന്റെ ജീവിതത്തിൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന മഹത്തായ ഗുണത്തിൽപ്പെട്ടതാണ് സബർ ഉണ്ടാകുക എന്നുള്ളത്. ഈ സബർ നേടിയെടുക്കാനുള്ള വലിയ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല റമദാനിൽ അവന് നൽകി. അതിനുവേണ്ട സജ്ജീകരണങ്ങളും അതിനുവേണ്ട ചുറ്റുപാടുകളും അള്ളാഹു റമദാനിൽ നൽകിയിട്ടുള്ളത് സഹോദരങ്ങളെ, അത് വെറുതെ ആ റമദാനിൽ മാത്രം അവനെ ഇബാദത്ത് ചെയ്യാനല്ല, മറിച്ച് അവന്റെ അടിമകൾക്ക് അവന്റെ മരണം വരെ അവനെ ഇബാദത്ത് ചെയ്യാനുള്ള വലിയ തഖ്വ എന്ന വലിയ പാതയെ അത് സ്വന്തമാക്കാനാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ റമദാനിൽ അള്ളാഹു നമ്മോട് ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടോ എന്ന് നാം ആവർത്തിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നേടിയെടുക്കാതെ നാം റമദാനിൽ വീണ്ടും ഏതൊരവസ്ഥയിലാണോ നാം ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അങ്ങേയറ്റം അകന്നു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മഹാദൗർഭാഗ്യവാന്മാരിൽ നാം ഉൾപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും റമദാനിൽ അള്ളാഹു സ്വീകരിക്കപ്പെട്ട റമദാനിൽ ലൈലത്തുൽ ഖദർ അതിൽ ഇബാദത്ത് ചെയ്യാൻ സാധിച്ച മഹത്തായ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, റമദാനിൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു ലക്ഷ്യം, ഒരു അടയാളമാണ്
ആ റമദാനിന് ശേഷവും നമുക്ക് അവനെ ഇബാദത്ത് ചെയ്യുന്നതിൽ തുടരാൻ സാധിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയതാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ലിനാൽ റമദാനിന് ശേഷം ഇതാ ഈദിന് ശേഷം ആറു ദിവസം നോമ്പ് നമുക്ക് സുന്നത്താക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാൻ വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫകഅന്നമാ സാമ ദഹർ. ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു ശേഷം ഈദ് ആഘോഷിച്ചതിന് ശേഷം ശവ്വാലിൽ ആറു നോമ്പ് കൂടി എടുക്കുകയാണെങ്കിൽ അവൻ കൊല്ലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. വെറും നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് 36 ദിവസങ്ങളാണ്, അഥവാ 30 ദിവസം റമദാനിൽ, 6 ദിവസം ശവ്വാലിൽ. ഈ 36 ദിവസങ്ങൾക്ക് അള്ളാഹു 10 ഇരട്ടി കൂലി നൽകിക്കൊണ്ട് 360 ദിവസങ്ങൾ അഥവാ അറബിയിലുണ്ടാകുന്ന ഒരു വർഷം അത് മുഴുവൻ നോമ്പെടുത്തതിനുള്ള കൂലി അത് നമുക്ക് നൽകുകയാണ്. വലിയ പ്രതിഫലമാണ് ഈ നോമ്പിനുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ആ നോമ്പ് എടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ആ നോമ്പിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ഈ നോമ്പ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് പോലെയാണ്. ആ റവാത്തിബ് സുന്നത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഫർളിൽ വരുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ തന്നെ നമ്മുടെ റമദാനിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഉണ്ടായേക്കാം, വീഴ്ചകളില്ലാത്ത ആളുകളില്ല. എന്നാൽ ആ വീഴ്ചകൾ ഇതാ പരിഹരിച്ചു തരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ശവ്വാൽ മാസത്തിലെ 6 നോമ്പ്, നാളെ ഖിയാമത്ത് നാളിൽ അടിമയുടെ ഫർളായ അമലുകളെല്ലാം പരിശോധിച്ച് ശേഷം അതിൽ കുറവ് വരുന്നിട്ടുണ്ടെങ്കിൽ റബ്ബു പറയും, എന്റെ അടിമയ്ക്ക് എന്തെങ്കിലും സുന്നത്തായ അമലുകളുണ്ട് എന്ന് നോക്കൂ എന്ന് മലക്കുകളോട് പറയും. ശേഷം അവർ നോക്കുകയും ആ അമലുകൾ കാരണം ആ മുഴുവൻ മുഖേന അവന്റെ ഫർളുകളിൽ വീഴ്ച വന്നതെല്ലാം പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് സുന്നത്തായ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് നാം വളരെ നിസ്സാരമായി കാണാൻ പാടില്ല. മറിച്ച് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും അത് നാം അത് നേടിയെടുക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നാളെ ഒരു അടിമണി തൂക്കം തൂക്കിക്കൊണ്ടാണ് നമ്മുടെ നന്മയും തിന്മയും കണക്കാക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. നാം ചെയ്ത ഒരു ചെറിയ അടിമണി തൂക്കം പോലും വലിയ പ്രതിഫലങ്ങളായി അള്ളാഹു നൽകുകയെങ്കിൽ ഈ വർഷം മുഴുവനും നോമ്പനുഷ്ഠിക്കുക എന്ന മഹത്തായ വലിയ പ്രതിഫലത്തിന് കാരണമാകുന്ന ഈ നോമ്പുകൾ നാം നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ നോമ്പെടുക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ശുക്രിന്, അള്ളാഹുവിനോടുള്ള നന്ദിക്ക് സൂചകമായാണ്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം പറഞ്ഞു, വലതുക്മിലുൽ ഇദ്ദത വലതുഖദ്ദറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ ഈ എണ്ണം പൂർത്തിയാക്കാനാണ്, 29-ോ 30-ോ എണ്ണം പൂർത്തിയാക്കാനും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൽ നിങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്താനും തക്ബീർ പറയാനും അള്ളാഹു അക്ബർ പറയാനും വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടിയാണ്. അങ്ങനെ നന്ദിയുള്ള ആളുകളുടെ അവരുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അള്ളാഹു തനിക്ക് റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ അവസരം നൽകി എന്നുള്ള നന്ദിയാൽ, നന്ദി സൂചകമായി അവനതാ വീണ്ടും ശവ്വാലിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയാണ്, 6 ദിവസത്തെ നോമ്പും കൂടി. സഹോദരങ്ങളെ, അതിനാൽ നാം അതിന് പരിശ്രമിക്കുക. ആളുകൾക്ക് പല സംശയങ്ങൾ ഉണ്ടായേക്കാം, ഈ നോമ്പ് ശവ്വാൽ പെരുന്നാളിന് ശേഷം തന്നെ 6 ദിവസം തുടർച്ചയായി നോൽക്കേണ്ടതുണ്ടോ, അതല്ല പിന്നെപ്പോഴെങ്കിലും നോറ്റാൽ മതിയോ എന്നുള്ളത് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നു, ഏറ്റവും നല്ലത് ശവ്വാലിന് ഒന്നിനു ശേഷം, പെരുന്നാളിന് ശേഷം 6 നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അവന് വൈകിപ്പിക്കുക വഴി അവനതിൽ നിന്ന് തടയപ്പെട്ടേക്കാം. അതുകൊണ്ട് വേഗത്തിൽ അവനത് നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കുക. ഇനി 6 നോമ്പ് തുടർച്ചയായി നോൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവൻ ഇടവിട്ട് ആഴ്ചയിൽ 2 നോമ്പ് അല്ലെങ്കിൽ ഈ 2 നോമ്പ് ഓരോ നോമ്പ് വെച്ച് അവൻ നോൽക്കാവുന്നതാണ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഈ നോമ്പ് റമദാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റതിന് ശേഷമായിരിക്കണം ഈ 6 നോമ്പ് നോൽക്കേണ്ടത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും രോഗം മൂലമോ അല്ലെങ്കിൽ യാത്ര മൂലമോ ഈ നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയത്തിനനുസരിച്ച് അവന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നുള്ളതും നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വരെ അവന്റെ കൽപ്പനകളെല്ലാം പാലിച്ച്, മരണം വരെ അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ധാരാളമായി അമലുകൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന സിയാമന വഖിയാമന വതിലാവതന. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل لنا حياة زياده لنا في كل خير والموتنا راحه من كل شر اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم انا نسالك الجنه وما يقرب اليها من قول او عمل اللهم انا نسالك الجنه وما يقرب الينا من قول او عمل وهذا والله تعالى اعلم وصلى الله على نبينا وسلم